അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയോട് അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ ആദ്യം മരിക്കുന്ന സഹാബി അൽ ബറാ ഇബ്നു മഅ്റൂർ അദ്ദേഹമാണ്. മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് എത്തുന്ന സന്ദർഭം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ അനുമതി ലഭിച്ചു, കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മദീനയിലേക്ക് സഹാബികൾ എത്തുന്നതിനനുസരിച്ച് അവർക്ക് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും രോഗം ബാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു മദീന. അവിടെ കയറിയാൽ ആളുകൾക്ക് പനി ബാധിക്കും, കടുത്ത പനി ബാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, അവർക്ക് പനി ബാധിച്ച് അവരുടെ മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി എന്നാണ്. എല്ലാ മുടിയും കൊഴിഞ്ഞുപോയി. സഹാബികൾ അവരിൽ ഏതാണ്ട് എല്ലാവർക്കും മദീനയിൽ പ്രവേശിച്ചപ്പോൾ പനി ബാധിച്ചു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പനിയാണ്, ബിലാലിന് പനിയാണ്, ഉമറിന് പനിയാണ്, എല്ലാ സഹാബികൾക്കും പനിയാണ്. ഹിജ്റ ചെയ്തു വന്ന എല്ലാ സഹാബികൾക്കും ഏതാണ്ട് പനി ബാധിച്ചിട്ടുണ്ട്. അത് മദീനക്ക് പൊതുവെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ ഭാര്യയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള ആദ്യം വിവാഹബന്ധം ഏർപ്പെട്ടത് ആരുമായാണ്? ആയിഷയുമായാണ്. എന്നാൽ വീട് കൂടിയത് ആരുമായാണ്? സൗദയുമായാണ്, ഖദീജ ബിബി മരണപ്പെട്ടതിന് ശേഷം. അപ്പൊ ആയിഷ റസൂലുള്ളയുടെ ഭാര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഈ പറഞ്ഞ ആളുകളൊക്കെ സന്ദർശിക്കാൻ പോയി, രോഗികളായി കിടക്കുന്ന ആളുകൾ. അപ്പൊ അവരിൽ പലർക്കും ബോധമില്ല, സംസാരത്തിന് തന്നെ കൃത്യതയില്ല. അങ്ങനെ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, സഹാബികൾ പലരും രോഗബാധിതരാണ്, നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനക്കു വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ രോഗം മാറുന്നതിനു വേണ്ടി, അവിടുത്തെ രോഗാതുരമായ അവസ്ഥ നീങ്ങുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, നീ മദീനയിലെ ഈ രോഗം അത് നീ ഇവിടെ നിന്ന് നീക്കണമേ, അത് ജുഹ്ഫയിലേക്ക് നീ നീക്കണം. ജുഹ്ഫ എന്ന് പറഞ്ഞാൽ മിസ്റിലും ഷാമിലുമുള്ള ആളുകൾക്ക് ഹജ്ജിന് പോകുന്ന സമയത്ത് ഇഹ്റാം കെട്ടാനുള്ള സ്ഥലമാണ് ജുഹ്ഫ. ഇന്ന് അവിടെ നിന്ന് പൊതുവെ ആളുകൾ ഇഹ്റാം കെട്ടാറില്ല. ഇന്ന് വളരെ ആളുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്, ജനങ്ങൾ വല്ലാതെ പോകാത്ത പ്രദേശങ്ങളിൽ ഒന്നാണ്, തീരാളില്ല എന്നല്ല, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള സ്ഥലങ്ങളാണ്, സ്ഥലത്തിൽ പെട്ടതാണ്. ഇന്നും അൽ ജുഹ്ഫ എന്ന ഈ പ്രദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു, മദീനയിൽ നിന്ന് ഈ പനിയെ അള്ളാഹു നീ ജുഹ്ഫയിലേക്ക് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്നും ജുഹ്ഫയിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ അവിടെ അവന് പനി ബാധിക്കും. ഇന്നും ആ നാടിന് ആ പ്രയാസമുണ്ട്. അത് മദീനയിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അത് മദീനയിൽ നിന്ന് നീക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കൽ റസൂലുള്ളാഹ് മസ്ജിദിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും ഇരുന്ന് നിസ്കരിക്കാൻ, മിക്ക ആളുകളും ഇരുന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, സലാത്തുൽ ഖാഇദി നിസ്ഫു സലാത്തിൽ ഖാഇം, നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമാണ് ഇരുന്ന് നിസ്കരിക്കുന്നവനുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അത് അവർക്ക് വളരെ കടുത്ത പ്രയാസമുണ്ടാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ അവിടുന്ന് വീണ്ടും മദീനക്ക് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി ഇതല്ലാതെയും അനേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അഷദ്, അല്ലാഹുവെ നീ ഞങ്ങൾക്ക് മക്കയോടുള്ള സ്നേഹം പോലെ മദീനയോട് സ്നേഹം ഉണ്ടാക്കണമേ, അതല്ലെങ്കിൽ മക്കയോടുള്ളതിനേക്കാൾ കടുത്ത സ്നേഹം മദീനയോട് ഉണ്ടാക്കണമേ. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ്. ആ പ്രാർത്ഥന ഏതാണ്ട് മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകടമായി ഫലിച്ചതായി കാണാൻ സാധിക്കും. മദീനയോട് ഇഷ്ടമുണ്ടാകാത്തൊരു മുഅ്മിൻ ഉണ്ടാവില്ല. അതിനോട് സ്നേഹം തോന്നാകാത്ത, അവിടെ ജീവിക്കുമ്പോൾ റാഹത്ത് അനുഭവിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടായിരിക്കില്ല. മദീന അത്ഭുതപ്പെടുത്തുന്ന നാടുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ ഖലീലക വഅബ്ദക വനബിയക ദഅക ലിഅഹ്ലി മക്ക, അല്ലാഹുവെ നിന്റെ കൂട്ടുകാരനായ ഇബ്രാഹീം, നിന്റെ നബിയായ ഇബ്രാഹീം, നിന്റെ അടിമയായ ഇബ്രാഹീം അദ്ദേഹം മക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കാർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. وانا محمد عبدك ونبيك ورسولك ادعوك لاهل المدينه الله ينادى محمد നിന്റെ റസൂലാൻ നിന്റെ അടിമയാൻ നിന്റെ നബിയാൻ ഞാൻ അവർക്ക് വേണ്ടി മദീനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മിസ്ലമാ ദഅക ബിഹി ഇബ്രാഹിം ലി അഹ്ലി മക്ക മക്കക്കാർക്ക് വേണ്ടി എന്താണോ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ഫീ സാഇഹിം വമുദ്ദിഹിം വസിമാരിഹിം അല്ലാഹുവേ നീ അവരുടെ അളവിലും തൂക്കത്തിലും ബറക്കത്ത് നൽകണമേ അല്ലാഹുവേ നീ അവരുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകണമേ എന്നിങ്ങനെ മദീനക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും. ശരി, അതുപോലെ തന്നെ മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വീടുകൂടലാണ്. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടുന്നത് മദീനയിലാണ്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വിശദമായി വന്നിട്ടുണ്ട്. അവർ പറയുന്നു, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് റസൂലുള്ള എന്നെ കല്യാണം കഴിക്കുന്നത്. 6 വയസ്സുള്ളപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. 9 വയസ്സുള്ളപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുമായി വീട് കൂടുന്നത്. 9 വയസ്സുള്ള സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുമായി വീട് കൂടുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് കാണിക്കേണ്ട പരിഗണന ആയിഷയോട് പലപ്പോഴും കാണിച്ചതായി അവിടുത്തെ ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലെത്തി ശവ്വാലിലാണ് റസൂലുള്ളാഹ് എന്നെ കല്യാണം കഴിക്കുന്നത്. റസൂലുള്ളാഹ് ശവ്വാലിൽ തന്നെയാണ് ഞാനുമായി വീട് കൂടിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുമായി റസൂലുള്ളാഹ് കല്യാണം കഴിച്ചത് ശവ്വാലിലാണ്. അവരുമായി വീട് കൂടിയതും ശവ്വാലിലാണ്. പൊതുവെ അറബികൾ അവർ ശവ്വാലിലെ കല്യാണം ഒരു ശകുനമായി കണ്ടിരുന്ന ആൾക്കാരാണ്. ശവ്വാലിൽ കല്യാണം നടന്നാൽ അത് ശകുനമാണ്, ആ ബന്ധം അത്ര നന്നായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, റസൂലുള്ള എന്നെ കല്യാണം കഴിച്ചത് ശവ്വാലിലാണ്, നബി എങ്ങനെയോട് വീട് കൂടിയതും ശവ്വാലിലാണ്. فأي نساء رسول الله صلى الله عليه وسلم كانت أحضى عنده مني رسول الله كأنك الاشتم دائرنا أنك الاستانم دائرنا وراء رجل باريه نغل كريمو نحن عن النبي كتوشتن دائرنا ينا ور فريم ايرم شوهال لانا كاليانا كرشال أدو بند موشم آكم نانا آلقل بارنيرنا أنك الان اللي بند من دائرنا وراء رانو دائرنا ينا عائشة رضي الله عنها أدمانة تودو بولي باريارون دائرنا. അപ്പൊ റസൂലുള്ളാഹി ശവ്വാലിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടുന്നത്. അതിന്റെ സംഭവങ്ങൾ അതുമായി അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സുദീർഘമായ ഹദീസിൽ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിലെത്തി, അങ്ങനെ എനിക്ക് കടുത്ത രോഗം ബാധിച്ചു, എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി. അങ്ങനെ പിന്നെ രോഗം മാറിയതിന് ശേഷം നന്നായി മുടിയൊക്കെ നീണ്ടുവന്നു, ഏതാണ്ട് ചെവിക്കുട്ടിയോളം മുടി ഇറങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ പോയ മുടിയൊക്കെ തിരിച്ചു വന്ന് ചെവിക്കുട്ടിയോളം എനിക്ക് വീണ്ടും മുടിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരികളുമായി ഊഞ്ഞാലയാടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്ന സമയത്താണ് എൻ്റെ ഉമ്മയായ ഉമ്മു റൂമാൻ എൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവരെന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അൻസാരികളായ കുറേ സ്ത്രീകളുണ്ട്. അവരുടെ അടുക്കലേക്ക് എന്നെ ആക്കി തന്നു. അവരെനിക്ക് വസ്ത്രമൊക്കെ മാറ്റി തന്നു, നല്ല ഉടുപ്പ് അണിയിച്ചു തന്നു. അങ്ങനെ ഞാനാകട്ടെ കളി കഴിഞ്ഞു വന്നതുകൊണ്ട് നല്ല കതിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ കുറച്ച് വെള്ളമെടുത്ത് മുഖത്തൊക്കെ വൃത്തിയാക്കി. എൻ്റെ കിതപ്പ് മാറിയിട്ടില്ല. അങ്ങനെ ആ സ്ത്രീകൾ അവരെന്നോട് എനിക്ക് വറക്കത്ത് ഉണ്ടാവട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് സന്തോഷത്തിലാണ്. അങ്ങനെ പെട്ടെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കയറി വന്നത്. റസൂലുള്ളാഹി അവിടെ ഇരുന്നു, ഈ സ്ത്രീകൾ അവിടെ എവിടെയൊക്കെയായി ഉണ്ട്. അങ്ങനെ എനിക്ക് 9 വയസ്സുള്ള സമയത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഞാനുമായി വീട് കൂടുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം പല ആളുകളും വളരെ മോശമായി റസൂലുള്ളാഹി ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ചരിത്രത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ വിവരിച്ചു തന്ന ദാമ്പത്യ ബന്ധത്തെക്കാൾ മനോഹരമായ മറ്റൊരു ദാമ്പത്യ ബന്ധം എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എങ്ങനെയായിരിക്കണം ഒരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന അത്ര മറ്റൊരാളുടെയും വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. റസൂലുള്ള മരിക്കുന്ന സമയത്ത് അവർക്ക് 18 വയസ്സാണ്. പിന്നീട് ഏതാണ്ട് 50 വയസ്സിന് മുകളിലേക്ക് അവർ ജീവിച്ചിട്ടുണ്ട്. സഹാബികളിൽ ഏറ്റവും അറിവുള്ള സ്ത്രീകളിൽ ഒരാളാണ് അവർ. അല്ല, മുസ്ലിം ഉമ്മത്തിലെ എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്നത് അവർക്കായിരുന്നു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ أعلم هذه الأمة بليالي رسول الله صلى الله عليه وسلم رسول الله يدى راتري غلا كورس اتو مريون دائرن اي أمت لأ اتو مريون لأيت أور بدي أبار ميرن صحابي غل پريار أبو موسى الأشعري رضي الله عنه أدين پريار دائرن ننجل صحابي غل يندنكي لمر كاريت سمشي من دائال اذا انجل منسل اكنا من ندل أبجكت دائم دائال ആയിഷയുടെ അടുക്കൽ പോയാൽ അതിന് മറുപടി ലഭിക്കാതെ വരില്ലായിരുന്നു. ആയിഷയുടെ അടുക്കൽ എല്ലാത്തിനും മറുപടി ഉണ്ടായിരുന്നു. അത്ര ബുദ്ധിമതിയായിരുന്ന സ്ത്രീയായിരുന്നു അവർ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരുന്നവർ, വളരെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും വളരെ സ്നേഹമായിരുന്നു. അവിടുന്ന് ആയിഷ ഒരു ചെറിയ കുട്ടിയാണ് എന്നതിന്റെ പരിഗണനകൾ ആയിഷക്ക് എപ്പോഴും നൽകാറുണ്ടായിരുന്നു. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ കൂട്ടുകാരികളുമായി വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു വീടുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു മറ കെട്ടിയിട്ടുണ്ട്, അതിന്റെ ഉള്ളിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നബി അവിടെ ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെട്ടെന്ന് കാറ്റ് വീശിയപ്പോൾ അവരുടെ വീടിന്റെ കർട്ടൻ പെട്ടെന്ന് നീങ്ങിപ്പോയി. അപ്പൊ റസൂൽ നോക്കിയപ്പോഴുണ്ട് അവർ കുറച്ചുപേര് കളിക്കാണ്. അവിടെ ഒരു ഒരു കുതിര, അതിന്റെ രൂപമുണ്ട്. ആ കുതിരക്ക് ഒരു രണ്ട് ചിറകുമുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, ആയിഷ അവരാരാണ്, ആരാണ് നിന്റെ ഒപ്പമുള്ള ആൾക്കാര്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ബനാത്തി, എന്റെ മക്കളാണ്, എന്റെ കുട്ടികളാണ്. ഇപ്പം കുട്ടികൾ കളിക്കാറുള്ള അങ്ങനെയാണല്ലോ, ഒരാൾ ഉമ്മയായിരിക്കും, ഒരാൾ കുട്ടികളായിരിക്കും, എന്റെ കുട്ടികളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നിങ്ങളുടെ നടുവിൽ എന്താണ് വെച്ചിട്ടുള്ളത്? എന്തോ ഒരു സാധനം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അത് നബിയെ ഒരു കുതിരയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അല്ല, കുതിരയുടെ മേലെ എന്താണ്? അവർ പറഞ്ഞു, അതിന് രണ്ട് ചിറകുണ്ട്, ചിറകാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറസു ലഹു ജനാഹാൻ, രണ്ട് ചിറകുള്ള കുതിരയോ, അതെന്ത് കുതിരയാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത വഴിക്ക് അവർ തിരിച്ചു ചോദിച്ചു, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈല ലഹാ അജ്നിഹ, സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിര ഉണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ പോലെ അവരെ പരിഗണിച്ചിരുന്നു. ആളുകൾ മോശമായ കണ്ണുകളിലൂടെ എന്ത് വൃത്തികേട് മാത്രം കണ്ടോ എന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ ദാമ്പത്യ ബന്ധത്തിലെ ഒരു ഏറ്റവും വലിയ പാഠങ്ങൾ നൽകുന്ന ഹദീസുകളാണ്. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലിരിക്കുകയാണ്, ആയിഷയും വീട്ടിലുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. വീടിന്റെ വാതിലിനടുത്തെത്തിയപ്പോൾ ആയിഷ ഉച്ചത്തിൽ റസൂലുള്ളയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ആയിഷ നബിയോട് ഉച്ചത്തിൽ സംസാരിക്കാൻ. അപ്പോൾ അബൂബക്കർ കയറിയ ഉടനെ ആയിഷയോട് പറഞ്ഞു, നീ റസൂലിനോട് ശബ്ദം ഉയർത്തി സംസാരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ അടിക്കാൻ വേണ്ടി തുണിഞ്ഞു. അപ്പോൾ റസൂലിന്റെ ഇടയിൽ കയറി അടിക്കാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് നബി ആയിഷയെ രക്ഷിച്ചു. അബൂബക്കർ പോയതിനു ശേഷം റസൂലുള്ള ചോദിച്ചു, എനിക്ക് അടികൊള്ളാതെ ഞാനാണ് കേസിലാക്കിയത്, ഞാനാണ് ഇടയിൽ കയറിയത്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ആയിഷയുടെ വീട്ടിൽ വന്നു. അപ്പോൾ റസൂലും ആയിഷയും സംസാരിച്ചിരിക്കുകയാണ്, നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളെ ഇടയിൽ യുദ്ധം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്നെ അതിന്റെ ഇടയിൽപ്പെടുത്തി, അതേപോലെ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ സന്തോഷമാണ്, അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ കയറ്റണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കുക, അവരുടെ ബന്ധം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അബൂ ആയിഷയെ വളരെ ഇഷ്ടമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അവർ പറയാറുണ്ടായിരുന്നു, എനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഷഅബാൻ ആയാലേ നോറ്റുകൂട്ടാൻ സാധിക്കാറുള്ളായിരുന്നു, കാരണം റസൂലുള്ളയുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ കാരണത്താൽ. അവർക്ക് നോമ്പ് നോറ്റുകൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല, റസൂലുള്ളയുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു, അതിനുമാത്രം ശ്രദ്ധിച്ചിരുന്നു. ഷഅബാനിലായിരുന്നു എനിക്ക് നോമ്പ് നോറ്റുകൂട്ടാൻ സാധിച്ചിരുന്നത്. ഒരിക്കൽ അമ്ർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, മൻ അഹബ്ബു നാസി ഇലൈ, റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? നബി പറഞ്ഞു, ആയിഷ, ആയിഷയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിനർ റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ്? റസൂൽ പറഞ്ഞു, അബൂഹ, അവളുടെ വാപ്പയാണ്. നോക്കൂ നിങ്ങൾ, അവളുടെ വാപ്പയാണ്. അബൂബക്കർ സിദ്ദീഖ് എന്ന് റസൂൽ പറഞ്ഞില്ല, മറിച്ച് അബൂഹ, അവളുടെ വാപ്പയാണ്. പിന്നെ ആരെയാണ്? ഉമറിനെയാണ്. പിന്നെ റസൂൽ കുറെ ആളുകളെ എണ്ണി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർ ആയിഷയെ സ്നേഹിക്കാനുള്ള കാരണം, ആയിഷ അവരേറ്റവും ബുദ്ധിയുള്ളവരായിരുന്നു, ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരുന്നു, റസൂലുള്ളയുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നോക്കി, നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ. ആയത്തുകളിലെ ചോദ്യങ്ങൾ കൊണ്ട് റസൂലുള്ളയോട് ചോദ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയവർ ആയിഷയാണ്. എത്രയോ ഹദീസുകളിൽ കാണാം, റസൂലുള്ള ചില ആയത്ത് ഓതിയാൽ അപ്പോ ആയിഷ ബീവി ചോദിക്കുക, ഇങ്ങനൊരു ആയത്തുണ്ടല്ലോ നബിയെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ നൽകപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടും, അവൻ എന്തായാലും ശിക്ഷ ഉണ്ടാകും. മൻ ഹൂസിബ ഉദ്ദിബ്, ആർക്കെങ്കിലും വിചാരണ ഉണ്ടോ അവൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വസനുഹാസിബുഹു ഹിസാബൻ യസീറാ, നാം മുഅ്മിനീങ്ങൾക്ക് വളരെ എളുപ്പമുള്ള വിചാരണ നൽകുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. നോക്കു നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണത്. റസൂലുള്ള മറുപടി കൊടുത്തു, അവിടുത്തെ ഉദ്ദേശം പൂർണ്ണമായ വിചാരണയല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. ഇങ്ങനെ എത്രയോ സമയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ചതായി കാണാം. മതപരമായ വിഷയങ്ങളിൽ അവരൊരു സർവകലാശാലയായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം ഏറ്റവും ഊഷ്മളമായ ബന്ധമായിരുന്നു, ഏറ്റവും സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ബന്ധങ്ങളിൽ ഒന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, ഒരു ദിവസം ഞങ്ങൾ ഒരു യാത്ര പോയി, അന്ന് ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്, എനിക്ക് തടിയില്ല. അപ്പോൾ റസൂലുള്ള ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, തഖദ്ദമു, ഞങ്ങൾ മുന്നിൽ പോയിക്കോളും എന്ന് നബി പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള ആയിഷയെ വിളിച്ചു പറഞ്ഞു, തആലി ഉസാബിഖുക, വായ, നമുക്കൊരു ഓട്ട മത്സരം നടത്തി നോക്കാം. അങ്ങനെ ഒരു രണ്ടുപേരും ഓടി, ആയിഷ അന്ന് വിജയിച്ചു, മെലിഞ്ഞിട്ടാണ്, ചെറിയ ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓട്ടത്തിൽ പരാജയപ്പെട്ടു. ആയിഷ പറയാൻ, ഞാൻ പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ എന്റെ കാര്യം മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് തടിച്ചു, നടത്തമൊക്കെ ഒന്ന് പതുക്കെയായി. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു യാത്രയിൽ റസൂലുള്ള എന്നോട് പറഞ്ഞു, തആലി ഉസാബിഖുക, ഒന്നുകൂടി നമുക്കൊരു മത്സരം നടത്തണം, ഓട്ട മത്സരം നടത്തണം. ആ തവണയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരാജയപ്പെടുത്തി. അപ്പോൾ നബി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ബിഹാ ഹാദിഹി ബിതിൽക, ആയിഷ അന്നത്തിന് പകരമാണ്. നമ്മൾ എത്ര പേർ കറക്റ്റ് വയസ്സൊക്കെ നോക്കി കല്യാണം കഴിച്ച ആൾക്കാര് എത്ര പേര് നടത്തും ഓട്ട മത്സരം ഭാര്യയുമായി യോജിച്ചൊരു സമയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ പലരും സ്വപ്നങ്ങളിൽ കണ്ടാൽ പോലും സാധിക്കാത്ത സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് അല്ലെ? എല്ലാവരും ആക്ഷേപിക്കുകയും റസൂലുള്ളയെ കുറ്റം പറയാൻ കിട്ടിയ ഒരു ചാൻസ് എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിലും ഒന്നാണിത്. റസൂലുള്ള അന്ന് ആയിഷയെ കല്യാണം കഴിച്ചപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഖുറൈശികൾ നബിയെ കളിയാക്കിയിട്ടില്ല. അവർക്കാർക്കും അതൊരു മോശം കാര്യമായി തോന്നിയിട്ടില്ല. എന്ത് കാര്യം കിട്ടിയാലും റസൂലുള്ളയെ പരിഹസിച്ചിരുന്ന മുശ്രിക്കുകൾ അവിടുത്തെ കളിയാക്കിയിട്ടില്ല, അവിടുത്തെ പരിഹസിച്ചിട്ടില്ല. വർഷങ്ങളോളം ആരും ഇത് പറഞ്ഞിട്ടില്ല. എന്തിന്? ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് തന്നെ ഒരിക്കൽ ചോദിച്ചപ്പോൾ റസൂലുള്ളയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? വഖാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. റസൂലുള്ളയെ ആക്ഷേപിക്കുന്ന ഈ പുരോഗമനവാദികൾ അവരവരുടെ ഭാര്യമാർ എന്താണ് അവരെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക? വയസ്സൊക്കെ നോക്കി കല്യാണം കഴിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? പുരോഗമനം കൂടുതൽ പറയുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഡൈവേഴ്സ് ആവൽ, ബന്ധങ്ങൾ ഏറ്റവും പെട്ടെന്ന് അകന്നു പോകാറുള്ളത്. അതിന് യാതൊരു വിലയും കാണാത്ത അവിടെയാണ്. എല്ലാ വയസ്സും നോക്കി കല്യാണം കഴിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധമാകട്ടെ ഏറ്റവും മനോഹരമായ ബന്ധമായിരുന്നു, ഏറ്റവും സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ബന്ധമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായാൽ എനിക്ക് മനസ്സിലാകും, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും, അങ്ങനെ എനിക്കൊരു വഴിയുണ്ട്. ആയിഷ ചോദിച്ചു, റസൂൽ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എന്നോട് നല്ല ഇഷ്ടത്തിലാണെങ്കിൽ, എന്നോട് നല്ല സ്നേഹത്തിലാണെങ്കിൽ നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പൊ പറയും, വറബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറയും. എന്നോട് എന്തെങ്കിലും അനിഷ്ടത്തിലാണ് നീ നിൽക്കുന്നത് എങ്കിൽ ആയിഷ, അപ്പൊ നീ പറയും, വറബ്ബി ഇബ്രാഹിം എന്നാണ്, ഇബ്രാഹിമിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാണ് പറയുക. അപ്പൊ നീ എന്റെ പേര് ഉപയോഗിക്കൂല. പക്ഷെ അവിടെ പോലും ആയിഷ റളിയല്ലാഹു അൻഹ അവർ ശ്രദ്ധിച്ചു. അവർ വേറെ ഒരു നബിയുടെയും പേര് പറഞ്ഞില്ല, ഇബ്രാഹിം നബിയുടെ പേര് തന്നെ പറഞ്ഞത്. കാരണം എന്താ? ഇബ്രാഹിം നബി റസൂലുള്ളയുടെ വാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകട്ടെ ആ ചെറിയ ചെറിയ ഒരു മാറ്റം റസൂലുള്ള ശ്രദ്ധിക്കാണ്. നമ്മൾ എത്ര പേർ നമ്മുടെ ഭാര്യമാർ അവരുടെ അനിഷ്ടങ്ങൾ അവരുടെ പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നുണ്ടാവും, വാക്കുകൊണ്ട് കാണിക്കുന്നുണ്ടാവും, അവസാനം നാവ് കൊണ്ട് തുറന്നു പറഞ്ഞു, ഈ നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ ഓരോ ചെറിയ നീക്കങ്ങളും മനസ്സിലാക്കിയിരുന്നു. എല്ലാ ഭാര്യമാരുടെയും അങ്ങനെ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായുള്ള ബന്ധത്തിൽ അവിടുത്തേക്ക് അങ്ങേയറ്റത്തെ തൃപ്തി ഉണ്ടായിരുന്നു. ആയിഷക്കും അത് തിരിച്ചപ്രകാരമായിരുന്നു. എത്രയോ സംഭവങ്ങൾ അതിന് കാണാം. സഹാബികൾക്ക് അറിയാമായിരുന്നു റസൂലുള്ളക്ക് ആയിഷയോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പല ആളുകളും, സഹാബികളിൽ മിക്ക ആളുകളും സമ്മാനം കൊണ്ടുവരാണെങ്കിൽ ആയിഷ ബീവിന്റെ ദിവസത്തിലെ കൊണ്ടുവരുള്ളൂ. കാരണം അന്ന് നബി നല്ല സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ട് ആയിഷയുടെ വീട്ടിൽ റസൂലുള്ള ദിവസം പ്രത്യേകം സഹാബികൾ നോക്കി വെക്കും, എന്നിട്ട് അന്ന് സമ്മാനം കൊണ്ടു കൊടുക്കും. അപ്പൊ ഇത് ഇങ്ങനെ തുടരാൻ തുടങ്ങിയപ്പോൾ മറ്റു ഭാര്യമാർക്ക് അനിഷ്ടമായി. അവരെല്ലാവരും കൂടി കൂടി ആലോചിച്ചു ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. അങ്ങനെ അവർ ഫാത്തിമയെ വിളിച്ചു. ഫാത്തിമ അതിന്റെ വാപ്പാനോട് പറയണം, ഇത് ശരിയാവുന്നില്ല, ആയിഷയ്ക്ക് മാത്രമാണ് സമ്മാനം കിട്ടുന്നത്, സഹാബികൾ കൊടുക്കുന്ന റസൂൽ പറഞ്ഞിട്ടില്ല, സഹാബികൾ സ്വയം ചെയ്യുന്നതാണ്, അതുകൊണ്ട് നിന്റെ വാപ്പയോട് ഇത് പരിഹരിക്കാൻ പറയണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലിനോട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉമ്മു സലമ വന്നു. ഉമ്മു സലമയോട് പറഞ്ഞപ്പോ ഉമ്മു സലമ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. റസൂൽ ഇരിക്കുകയാണ്, ആയിഷ അപ്പുറത്തുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ റസൂലിനെ അപ്പുറത്ത് നിർത്തി ആയിഷയെ കുറെ ചീത്ത പറഞ്ഞു. ആയിഷ എല്ലാം കേട്ടിരിക്കുകയാണ്, ഒരക്ഷരം തിരിച്ചു മുണ്ടിയില്ലാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ചീത്ത പറയുന്ന അവസാനിക്കുന്നില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ ഇങ്ങനെ നോക്കി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ എന്ന അർത്ഥത്തിൽ റസൂലിനെ കണ്ണുകൊണ്ട് കാണിച്ചു, മറുപടി പറഞ്ഞു. അതോടുകൂടി ആയിഷ ഉമ്മു സലമക്ക് മറുപടി അറിയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഉമ്മു സലമ മിണ്ടാതെയായി. റസൂൽ ആയിഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നഹ വല്ലാഹി ബിൻതു അബി ബക്കർ, അവൾ അബൂബക്കറിന്റെ മോളെ ഹിന്നാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഇങ്ങനെ എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ആയിഷയോട് ബോധ്യപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഇമാം അദ്ദേഹത്തെ റഹിമഹുള്ള അദ്ദേഹം അവരുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ മുന്നിൽ രണ്ട് സ്ത്രീകളുണ്ട്, ഖദീജയും ആയിഷയുമാണ്. ഇതിലാരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ തന്ത്രപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളയുടെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ചതിലും ഇസ്ലാമിന്റെ കാര്യത്തിൽ സമ്പത്ത് കൊണ്ടും മറ്റു സഹായിച്ചത് അതിൽ ആയിഷയ്ക്ക് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് റസൂലുള്ളയുടെ ആദ്യ കാലഘട്ടത്തിൽ ഖദീജയാണ്. എന്നാൽ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സ്നേഹത്തിലും അവിടത്തേക്ക് നൽകിയ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഉണ്ടായ ആയിഷയുടെ താല്പര്യം, ആ പരിശ്രമം, അത് ഖദീജക്കുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ് അതിന് ഉത്തരം പറയാതെ ഇബ്നു തൈമിയ റഹിമഹുള്ള ആ ചോദ്യം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് രണ്ടുപേർക്കും അവരുടേതായ ശ്രേഷ്ഠതയുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഖദീജയാണ് ആയിഷയേക്കാൾ ശ്രേഷ്ഠയായിട്ടുള്ളത് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. റളിയല്ലാഹു തആല അൻഹുന്ന, എല്ലാവരും മഹത്തായ ശ്രേഷ്ഠതയുള്ള സ്ത്രീകൾ തന്നെയാണ്, അതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ പിന്നീട് വഫാത്താകുന്നത് റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് അവർക്ക് 18 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം പിന്നീട് ഏതാണ്ട് 50 വർഷത്തോളം ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ജീവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50 വർഷത്തോളം ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. അവർ ബഖീഇലാണ് അവരെ മറമാടിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവിടത്തേക്ക് വളരെ സ്നേഹമുണ്ടായിരുന്ന ഭാര്യയാണ് ആയിഷ. അവരെ ചീത്ത വിളിക്കുന്നവരാണ് ഇസ്ലാമിലെ പിഴച്ച കക്ഷികളിൽ ഏറ്റവും മോശം കക്ഷികളിലൊന്നായ, അല്ല ഏറ്റവും വൃത്തികെട്ട കക്ഷിയായ റാഫിളികൾ, ഷിയാത്തിന്റെ ആളുകൾ, ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹയെ കേട്ടാൽ അറക്കുന്ന വൃത്തികേടുകൾ പറയുക എന്നത് അവർക്ക് ഇബാദത്താണ്. കേട്ടാൽ അറക്കുന്ന, ഒരിക്കൽ നമുക്ക് പറയാൻ പോലും പറ്റാത്ത, ഇങ്ങനെയാണ് അവർ പറയുന്നത് എന്ന് പോലും ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കാത്ത വൃത്തികേടുകൾ പറയുന്ന കൂട്ടരാണ് ഷിയികൾ, റാഫിളികൾ. ഇന്ന് ഇറാനിലും മറ്റുമൊക്കെ കാര്യമായുള്ള ഈ വിഭാഗം, അവർ നമ്മുടെ ഉമ്മയെ ഒരു മുസ്ലിമിനും സഹിച്ചു നിൽക്കാൻ സാധിക്കാത്തത്ര മോശമായ ചീത്ത വിളിക്കുന്നവരാണ്. ആയിഷയെ സ്നേഹിക്കുക എന്നത് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ല, റസൂൽ ഏറ്റവും സ്നേഹിച്ചവർ അവരെയാണ്. അവരെ സ്നേഹിക്കുക എന്നതൊരു മുഅ്മിനിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാൻ പറ്റാത്ത വികാരമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പിന്നീട് മദീനയിൽ മസ്ജിദുൽ നബവിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും മറ്റുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് മനസ്സിലാക്കാനും പൂർത്തീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.